ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം ഡോക്ടർ ജേക്കബ്. കഴിഞ്ഞ വർഷമാണ് ഓസ്ട്രേലിയൻ കോളേജ് ഓഫ് സർജൻസിന്റെ പ്രഥമ ഇൻഡിജിനസ് ഹെൽത്ത് മെഡൽ താങ്കൾക്ക് ലഭിച്ചത്. അന്ന് അതിന്റെ അഭിമുഖം നൽകാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞെങ്കിൽ പോലും ആദ്യം തന്നെ എന്തായിരുന്നു ആ പുരസ്കാരം, എന്തായിരുന്നു ആ അവാർഡ് എന്ന കാര്യം തന്നെ ഒന്ന് പങ്കുവെക്കാമോ?
അത് നമ്മുടെ റോയൽ കോളേജ് ഓഫ് സർജൻസിലെ നമ്മുടെ ഓസ്ട്രേലിയയിലെ ഇൻഡിജിനസ് ആൾക്കാരുടെ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ സർവീസിനെ അംഗീകരിച്ച് തരുന്ന ഒരു പുരസ്കാരമാണിത്. ഞാൻ ആലീസ് സ്പ്രിങ്സിൽ വന്നിട്ട് ഇപ്പം 16-ാമത്തെ വർഷമാണ്. അപ്പം എൻ്റെ ഇവിടുത്തെ സർവീസും എൻ്റെ കോൺട്രിബ്യൂഷൻ ടു ദ ഹെൽത്ത് ഓഫ് ഇൻഡിജിനസ് പീപ്പിളിനെ കൊണ്ടും അത് പരിഗണിച്ച് എനിക്ക് തന്ന അവാർഡാണിത്.
ഓക്കെ, ഇതിൽ പലപ്പോഴും തോന്നുന്ന ഒരു സംശയമുണ്ട്, കാരണം ഈ ഇൻഡിജിനസ് ആൾക്കാരുടെ ഇടയിലേക്ക് ആരോഗ്യ മേഖലയിലേക്ക് പ്രവർത്തിക്കാൻ ഇറങ്ങുക എന്ന് പറയുന്നത് പലപ്പോഴും എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. എന്താണ് ഒരു വ്യത്യാസമുള്ളത്, സാധാരണ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നതും ഇൻഡിജിനസ് ആൾക്കാരുടെ ഇടയിൽ ജോലി ചെയ്യുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്താണ്?
പ്രത്യേകത പല കാരണങ്ങളാണ്. ഒന്നാമത് നമ്മുടെ അബോറിജിനൽ പീപ്പിളിന്റെ ഹെൽത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വളരെ പുറകിലാണ്. അവരുടെ ബേർഡൻ ഓഫ് ഡിസീസ്, അതായത് അവർക്ക് ഒത്തിരി ഒത്തിരി അസുഖങ്ങളാണ്. വളരെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കിഡ്നിക്കുള്ള അസുഖങ്ങളും വളരെ വളരെ കൂടുതലാണ്. പിന്നെ അവർക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസം പിടിച്ചു പറ്റാനും കുറച്ച് സമയമെടുക്കും. അതിൽ നമ്മൾക്ക് ഇവിടുത്തെ ഒരു സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യൻ ഡോക്ടേഴ്സ്, എസ്പെഷ്യലി മലയാളി ഡോക്ടേഴ്സിനെ അവർക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇവിടെ ഈ ആലീസ് സ്പ്രിങ്സിൽ ഒരു 15 മലയാളി ഡോക്ടർമാർ, 35 ഇന്ത്യൻ ഡോക്ടർമാരും ഓൾടുഗദർ, പിന്നെ 75 മലയാളി നേഴ്സസും ഉണ്ട്. അവർക്ക് നമ്മളെ വളരെ കാര്യമാണ്.
അതുകൊണ്ട്
എന്തോ അവർക്ക് നമ്മളെ നമ്മളുടെ പെരുമാറ്റ രീതിയും അവർ നമ്മളുടെ നമ്മളെ അവർക്ക് കൂടെയുള്ള സാമീപ്യവും ഗണിച്ചായിരിക്കും അവർക്ക് നമ്മളെ വളരെ ഇഷ്ടമാണ്. കമ്പയർ ടു മറ്റുള്ള ഡോക്ടർമാരെ നേഴ്സുമാരെ ഉപേക്ഷിച്ച് നോക്കുമ്പം നമ്മളെ അവർക്ക് വളരെ വിശ്വാസമാണ്. അവരുടെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. അവർക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ഫോളോ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. മരുന്നൊന്നും സമയത്തിന് കഴിക്കില്ല. വീട്ടിൽ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ആശുപത്രിയിൽ നിന്നും പലപ്പോഴും ഓടിപ്പോകും. അതുകൊണ്ട് അതൊരു ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്ഷമ കൂടുതൽ വേണം.
ഓക്കെ, ഇല്ല പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഇവിടുത്തെ ഒരു ആദിമ വർഗ്ഗക്കാരുടെ ഇൻഡിജിനസ് പീപ്പിളിൻ്റെ ഒരു അവരുടെ സംസ്കാരം വളരെ വ്യത്യസ്തമാണ്. നമ്മൾ പുറത്ത് കാണുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമാണ് അവരുടെ സംസ്കാരം, അവരുടെ ആചാരങ്ങൾ എല്ലാം എന്ന് കേട്ടിട്ടുണ്ട്. അത് പലപ്പോഴും നമ്മൾ മലയാളികളൊക്കെ വളരെ കുറച്ച് പേർ മാത്രമേ അത് മനസ്സിലാക്കാറുമുള്ളൂ. എത്രത്തോളം ഈ ഒരു സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയുടെയും ആചാരത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയൊക്കെ പ്രത്യേകതകൾ ഈ അവരുടെ രോഗങ്ങളെയും മറ്റുമൊക്കെ ബാധിക്കുന്നുണ്ട്?
അതായത് അവര് ഇപ്പോഴും വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ജീവിത രീതിയാണ് അവരുടേത്. നമ്മള് സിറ്റീസ് കാണുന്നത് പോലെ അല്ല അവരുടെ ശരിക്കുള്ള. അവര് വളരെ ബുദ്ധിയുള്ളവരും അവര് വളരെ നേച്ചറിനെ നോക്കുന്നവരും വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. സാധാരണ എല്ലാവർക്കും ഒരു വിചാരമുണ്ട് അവര് എല്ലാവരും മദ്യപാനികളും ഒന്നിനും കൊള്ളാത്തവരുമാണെന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല. ശരിക്കും അവരെ മനസ്സിലാക്കുകയാണെങ്കിൽ അവർക്ക് വളരെ വളരെ കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും നല്ല സെൻസ് ഓഫ് ഹ്യൂമറും ഒക്കെ ഉള്ള മനുഷ്യരാണ്. പക്ഷെ അവരുടെ കൾച്ചർ സ്ലോലി സ്ലോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാന്ന് വെച്ചാൽ മറ്റേ കൾച്ചറിന്റെ ഇൻഫ്ലുവൻസ് കാരണവും പിന്നെ അവരുടെ ഭാഷ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഒരു ഭാഷ നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന്റെ കൾച്ചർ നഷ്ടപ്പെടുക എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. അതുപോലെ ഇറ്റ്സ് എ വെരി അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
അല്ല, ഇപ്പൊ ഡോക്ടർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇവർക്ക് ഇൻഡിജിനസ് ആളുകൾക്ക് രോഗങ്ങളെല്ലാം, ഡയബറ്റീസ്, കിഡ്നി അസുഖങ്ങൾ അതെല്ലാം കൂടുതലാണെന്ന് പറഞ്ഞു. എന്താ അങ്ങനെ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താണ്?
അതിന് പല കാരണങ്ങളുണ്ട്. പണ്ട് ഇവര് ഒരു സെമി നോമാഡ്സ് എന്ന് പറയും, അതായത് ഒരു സ്ഥലങ്ങളിൽ നിന്ന് വേറെ സ്ഥലങ്ങളിലോട്ട് മാറി മാറി താമസിച്ച് അവര് വളരെ ആരോഗ്യകരമായിട്ട് ജീവിച്ചിരുന്ന ഒരു ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഒരു 100 കൊല്ലങ്ങൾക്ക് മുമ്പ് അവര് വളരെ അധ്വാനിച്ചും മൃഗങ്ങളെയൊക്കെ പിടിച്ചും നടന്നിരുന്ന കാലത്ത് അവർക്ക് നല്ല അത്ലറ്റിക് ആയിട്ടുള്ള മനുഷ്യരായിരുന്നു. പക്ഷേ മറ്റേ കൾച്ചറിന്റെ ഇൻഫ്ലുവൻസ് കാരണം അവര് അവർക്കത് നഷ്ടപ്പെട്ടിട്ട് അവരുടെ സാധാരണ ട്രഡീഷണൽ ആയിട്ട് അവർ കഴിക്കുന്ന ഭക്ഷണം വിട്ട് ഇപ്പം ഈ ഫാസ്റ്റ് ഫുഡും ടേക്ക് അവേ ഒക്കെ എടുത്ത് കുറെ കൊക്കോ ഒക്കെ കുടിച്ച് അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഈ അവരുടെ ജീവിത രീതി തന്നെ ജീവിത ശൈലി എല്ലാം നഷ്ടപ്പെട്ടു പോയി. പിന്നെ അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി മണി കിട്ടുന്നത് കൊണ്ട് പലർക്കും തൊഴിലില്ല. അതുകൊണ്ട് അവർക്ക് മദ്യപാനത്തിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അതിന് ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണല്ലോ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷന്, കിഡ്നി ഡിസീസ് വളരെ വളരെ കൂടുതലാണ് അവർക്ക്.
ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണ ഒരു മറ്റ് ഭാഗങ്ങളിലുള്ളവരെ ചികിത്സിക്കുന്നതിനേക്കാൾ അവിടെ ഒരു ഡോക്ടറായി ജോലി ചെയ്യുമ്പോൾ പ്രയാസം കൂടുതലാണെന്നാണോ പറയുന്നത്?
വളരെ വളരെ പ്രയാസം കൂടുതലാണ്. പല ഡോക്ടർമാർക്കും ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൽ കൂടുതൽ നിൽക്കാനായിട്ടുള്ള സാധ്യത കുറവാണ്. ഇപ്പം നമ്മള് അതാണ് നമ്മുടെ ഒരു വലിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സീനിയർ ആയിട്ടുള്ള ഒരു 10-20 ഇന്ത്യൻ ഡോക്ടർമാര്, സീനിയർ ആയിട്ടുള്ള നേഴ്സസ്, അതുകൊണ്ട് നമ്മൾ ഈ ആലീസ് സ്പ്രിംഗ്സ് ഹോസ്പിറ്റലിൽ വളരെ സ്റ്റേബിലൈസ് ചെയ്ത ഒരു സ്ഥലമാണിപ്പോ. നമ്മുടെ സർവീസ് അവര് വളരെയധികം ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഡോക്ടർക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആദിമവർഗക്കാരുമായി പ്രവർത്തിക്കുമ്പോൾ അതിൽ എന്ത് ഘടകങ്ങൾ പരിഗണിച്ചാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്?
മെയിൻലി ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ കുറെ അധികം സയന്റിഫിക് ആയിട്ടുള്ള പേപ്പേഴ്സ് ഇവിടുത്തെ ഹെൽത്തിന്റെ കുറിച്ചും ഇവിടുത്തെ സർജറിയിലെ സ്റ്റാബ് ഇഞ്ചുറികള്, ഇവിടുത്തെ പാൻക്രിയാറ്റൈറ്റിസ്, ഇതൊക്കെ ഗവൺമെന്റ് തലത്തിലും ഞങ്ങളുടെ തന്നെ സർജിക്കൽ സൊസൈറ്റി വഴിയും അവരെ മനസ്സിലാക്കി കൊടുത്തു. പലർക്കും ഇതൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ തന്നെയാണെങ്കിൽ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ഡയാലിസിസ് യൂണിറ്റ് ആലീസ് സ്പ്രിംഗ്സിലാണ്. 365 പേഷ്യൻസ് ആണ് ഇപ്പം നമ്മള് കിഡ്നി ഫെയിലിയറിന് ഡയാലിസിസ് ചെയ്യുന്നത്. ആ സെന്ററാണ് ഈ ഇൻഫാക്ട് ഈ സദേൺ ഹെമിസ്ഫിയറിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഡയാലിസിസ് യൂണിറ്റ് ആണ്. ഇതൊന്നും ആർക്കും അറിയത്തില്ല, ഉള്ളവർക്ക് പോലും അറിയത്തില്ല.
സിഡ്നിയോ മെൽബണോ പോലുള്ള വലിയ നഗരത്തെക്കാൾ വലിയ യൂണിറ്റ് അവിടെയാണ്,
വലിയ യൂണിറ്റ് അവിടുത്തെ. ഓക്കെ, അത് പോപ്പുലേഷൻ വളരെ കുറവാണ് താനും. പക്ഷേ ഇപ്പം ഓസ്ട്രേലിയയിലെ പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ 3% നമ്മുടെ അബോർജിനൽ പീപ്പിൾ ഉള്ളൂ. പക്ഷേ സെൻട്രൽ ഓസ്ട്രേലിയയിൽ ഇറ്റ് ഈസ് അബൌട്ട് 30%.
ഓക്കെ ഡോക്ടർ, പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ ഈ ക്ലോസിംഗ് ദ ഗ്യാപ്പ് എന്നുള്ള റിപ്പോർട്ട് വീണ്ടും പാർലമെന്റ് ഈ വർഷത്തെ റിപ്പോർട്ട് പാർലമെന്റ് അവതരിപ്പിക്കുകയുണ്ടായി പ്രധാനമന്ത്രി. അതിൽ ആദിമവർഗക്കാരും അതോടൊപ്പം തന്നെ മറ്റ് മുഖ്യധാരയിലുള്ള മറ്റു ഓസ്ട്രേലിയക്കാരും തമ്മിലുള്ള അകലം കുറച്ചു കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമായി നടത്തിവരുന്നൊരു പദ്ധതിയാണ്. പക്ഷേ ഇപ്പോഴും ആ ഒരു അകലം കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർക്കു നേരെയുള്ള അവഗണനകൾ, അവരുടെ ജീവിതത്തിലുള്ള ദുരവസ്ഥകൾ തുടരുന്നു, അല്ലെങ്കിൽ പല മേഖലകളിലും കൂടുന്നു എന്നാണ് റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്.
നല്ല ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ക്ലോസിംഗ് ദ ഗ്യാപ്പ് കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ അവരുമായിട്ട് കൂടുതൽ പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് ഈ ആലീസ് സ്പ്രിംഗ്സ് ഈസ് എ ഗുഡ് എക്സാമ്പിൾ. ആക്ച്വലി പല പല കാരണങ്ങളാണത്. ഒന്ന്, അവരുടെ തൊഴിലില്ലായ്മ, അവരുടെ ആത്മാഭിമാനം അതുകൊണ്ട് കുറഞ്ഞു പോകുന്നു. പലപ്പോഴും അവർക്ക് വിദ്യാഭ്യാസം ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. വിദ്യാഭ്യാസമാണ് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിസ്സിംഗ് പോയിന്റ് ഇതിൻ്റെ അകത്ത്. പലർക്കും വളരെ വിദ്യാഭ്യാസം കുറവാണ്, അതുകൊണ്ട് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതുകൊണ്ട് പൈസ സോഷ്യൽ സെക്യൂരിറ്റി മണി കിട്ടും, അതുകൊണ്ട് പോയി ആൽക്കഹോൾ മേടിക്കുക, കഴിക്കുക, അതിൻ്റെ പ്രശ്നങ്ങൾ ഹെൽത്ത് വൈസും പിന്നെ ഫാമിലി പ്രോബ്ലംസും ഡൊമസ്റ്റിക് വയലൻസും, അങ്ങനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. കുട്ടികൾക്കാണെങ്കിലും 4 കുട്ടികളെടുക്കുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് ചെവിക്ക് അസുഖം വന്നിട്ട് കേൾക്കാൻ പാടില്ല. 1 in 4 കുട്ടികൾക്ക് ഡെഫ്നെസ് ഉണ്ട്. അങ്ങനെ പല പല കാരണങ്ങളാണ്. അവരുടെ ജീവിത ശൈലി തന്നെ ഭയങ്കരമായിട്ട് മാറിയിട്ട് വളരെ പൂവർ കണ്ടീഷൻസിലാണ് അവർ ജീവിക്കുന്നത്. തൊഴിലില്ലായ്മയും ആത്മാഭിമാനക്കുറവാണ് പ്രധാനപ്പെട്ട കാരണം.
ഒരുപക്ഷെ അത് ഒരു ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിരിക്കാം എങ്കിൽ പോലും, ഇപ്പോൾ പല സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ എടുക്കുന്ന നടപടികൾ, അത് ഈ ഒരു പ്രശ്നം ക്ലോസിംഗ് ദ ഗ്യാപ്പ് എന്ന ഒരു ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പര്യാപ്തമാണെന്ന് ഡോക്ടർ ഇത്രയും കാലത്ത് ഒരു പേഴ്സണൽ അനുഭവത്തിൽ ഡോക്ടർക്ക് തോന്നുന്നുണ്ടോ?
നമുക്ക് എവിടെയെങ്കിലും ഒന്ന് തുടങ്ങണമല്ലോ. അതുകൊണ്ട് ഗവൺമെന്റിന്റെ സ്റ്റെപ്സിനെ ഞങ്ങള് മെഡിക്കൽ ആയിട്ടുള്ള ആളുകൾ വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് ഡെഫിഷ്യൻസികൾ എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവരെ കൂടെ ഒന്ന് ബോധവൽക്കരിച്ചിട്ട് നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ പല പോളിസികളും ഫെയിലാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായതിൻ്റെ അവരുടെ പാർട്ടിസിപ്പേഷൻ അതിൻ്റെ അകത്ത് കുറവാണ്. ഇപ്പം തന്നെയാണെങ്കിൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ടു ദ അവരുടെ ക്രെഡിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും കോടിക്കണക്കിന് ഡോളേഴ്സ് ഇവർക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്, ബില്യൺസ് ഓഫ് ഡോളേഴ്സ്. പക്ഷേ അതിൻ്റെ ഒരു പ്രയോജനം നമ്മൾ കാണുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവരെ കൂടെ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആക്കി വേണം ചെയ്യാനായിട്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട ഡെഫിഷ്യൻസി എനിക്ക് തോന്നിയിട്ടുള്ളത്.
ഓക്കെ ഡോക്ടർ, എന്തായാലും അവസാനമായി ഒരു കാര്യം കൂടി ഉള്ളത്, ഇവിടുത്തെ ആദിമവർഗക്കാർ എന്ന് പറയുമ്പോൾ അവരുടെ നാടാണിത്, അവരുടെ ഭൂമിയാണിത്, അവിടെയാണ് ഒരു പക്ഷെ ആദ്യം ഇംഗ്ലീഷുകാർ ഇപ്പോൾ നമ്മളെല്ലാവരും വന്ന് താമസിക്കുന്നത്. അപ്പോൾ പക്ഷെ നമ്മൾ അവരെ കൃത്യമായി മനസ്സിലാക്കുന്നില്ല. നമ്മളെപ്പോലുള്ള കുടിയേറ്റക്കാർക്ക് എന്താണ് ഈ ഒരു ക്ലോസിംഗ് ദ ഗ്യാപ്പ് എന്ന നടപടിയിലേക്ക് വേണ്ടി നമുക്കെല്ലാം നമ്മൾ ഓരോരുത്തർക്കും എന്താണ് ചെയ്യാൻ കഴിയുക? ഡോക്ടർക്ക് എന്താണ് തോന്നുന്നത്?
ഒന്നാമത് അവരെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുക, അവരെ കൂടെ നമ്മുടെ കൂടെ കൂട്ടുക. ഇപ്പോഴും നമ്മൾ പലപ്പോഴും നമ്മളെ നമ്മൾ ഞാൻ കണ്ടുവരുന്നത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നമ്മൾ ഒന്നിലും പങ്കെടുപ്പിക്കാറില്ല. അവർക്കൊരു ജോലി കൊടുക്കാനായിട്ട് എല്ലാ കമ്പനികൾക്കും ഈവൻ ചെറിയ കമ്പനികൾക്കും ഒക്കെ മടിയാണ്. അവരെ കൂടെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്ത് അവരെ കൂടെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ച് അവരുടെ വിദ്യാഭ്യാസത്തിൽ ഒരു ഇൻട്രസ്റ്റ് എടുത്ത് അവരെ കൂടെ നമ്മുടെ കൂടെ കൂട്ടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പലർക്കും നമുക്ക് പലർക്കും തെറ്റിദ്ധാരണകളുണ്ട്, അവര് ഫ്രണ്ട്ലി അല്ല, എല്ലാവരും അക്രമവാസനയുള്ളവരാണെന്ന്. അങ്ങനെ അല്ല, അവർ വളരെ ജെന്റിൽ ആയിട്ടുള്ള ആൾക്കാരാണ്, വളരെ ഫ്രണ്ട്ലിയാണ്, നല്ല സെൻസ് ഓഫ് ഹ്യൂമറാണ്. അവരെ ഒന്ന് മനസ്സിലാക്കണം, അവർക്ക് വേണ്ട റെക്കഗ്നീഷനും കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം.
തീർച്ചയായും ഡോക്ടർ, എന്തായാലും നമ്മളെപ്പോലുള്ള കുടിയേറി എത്തുന്ന മറ്റുള്ളവർക്കെല്ലാം ഒരു സന്ദേശം തന്നെയാണ് ഡോക്ടറുടെ ഈ വാക്കുകൾ വരുന്നത്. എന്തായാലും വളരെയധികം നന്ദി SBS മലയാളത്തിലൂടെ ഇത്രയധികം കാര്യങ്ങൾ പങ്കുവച്ചതിന്.
താങ്ക് യു ദീപു.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.